بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر الماري الله سبحانه وتعالى إلن الله ودي ولكغلاء جيودت السوچيچ پالچ متقينغلاء جيوكوان انوڑن پولا يلا ورودم ഈ സത്യദീനിന്റെ പേരിൽ ഉണർത്തുകയും വസീയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന മനസ്സിലാക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിൽ അൽ ഹയ്യു, അതേപോലെ അൽ ഖയ്യൂം എന്നീ നാമങ്ങളാണ്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്നീ നാമങ്ങൾ പ്രമാണവചനങ്ങളിൽ മിക്കതിലും ഒന്നിച്ച് ചേർത്ത് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ദുആകളിലാണ് എങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം, അതേപോലെ പ്രമാണവചനങ്ങളിൽ അൽ ഹയ്യുൽ ഖയ്യൂം ഇങ്ങനെ വന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ ചേർത്ത് പറയുന്നതിൽ ചില പൊരുളുകൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അൽ ഹയ് എന്ന നാമവും അതേപോലെ അൽ ഖയ്യൂം എന്നീ എന്ന നാമവും വേറെ വേറെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും തേട്ടവും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അൽ ഹയ് എന്ന നാമം അർത്ഥമാക്കുന്നത് ജീവിതം അത് സമ്പൂർണമായവൻ എന്നാണ്. കാമിലുൽ ഹയ, അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നുള്ളത് അത് പൂർണ്ണാർത്ഥത്തിലാണ്. ന്യൂനതകളോ കുറവുകളോ ഇല്ലാത്ത, ഇല്ലായ്മ മുൻകടക്കാത്ത, നാശമോ മരണമോ ഭവിക്കാത്ത ഹയാത്താണ്, ജീവിതമാണ് അള്ളാഹുവിൻ്റേത്. അതുകൊണ്ടാണ് അല്ലാഹു അൽ ഹയ്, എന്നെന്നും ജീവിക്കുന്നവൻ എന്ന പേര് തനിക്ക് പേരായി സ്വീകരിച്ചത്. പടപ്പുകൾ അവർക്കൊക്കെ അവരുടെ ഹയാത്തിന് മുമ്പ് ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ട്. പടപ്പുകൾ ആരായാലും അവരില്ലാത്തൊരവസ്ഥ മുൻകടന്നിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് അവരെ ജീവനിട്ട് അവർക്ക് ഉണ്മ പകരുകയാണ് ചെയ്തത്. അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഉണ്മയേകി. അഗ്രേസരത്വം എന്ന പ്രത്യേകത അത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന് ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഹയാത്തിന് നാശമോ മരണമോ ഇല്ല. പടപ്പുകൾക്ക് മരണമുണ്ട്, അവർക്ക് നാശവുമുണ്ട്. അൽ ഖയ്യൂം എന്ന അള്ളാഹുവിന്റെ പേര് രണ്ട് അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വയമേവ നിലനിൽക്കുന്നവനാണ്. അള്ളാഹു ഖയ്യൂമാണ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ഖാമ ബിനഫ്സിഹി, അള്ളാഹു അവൻ പരാശ്രയമുക്തനാണ്, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. രണ്ടാമത്തേത് ഖയ്യൂം എന്ന് പറഞ്ഞാൽ അല്ലദീ ഖാമത് ബിഹി സമാവാത്തു വൽ അർദ് വമാ ഫീഹിമാ, വാനങ്ങളും ഭൂമിയും അവയിലുള്ളവയുമെല്ലാം, അള്ളാഹു വഹിച്ചുള്ള ഇതര പടപ്പുകളൊക്കെ, അള്ളാഹു വഹിച്ചുള്ളതെല്ലാം അള്ളാഹുവിനെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉണ്മ പകർന്നു, അള്ളാഹു അവരെ നിയന്ത്രിക്കുന്നു, നയിക്കുന്നു. അപ്പൊ അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം തേടുന്നു. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സ്വയം നിലനിൽക്കുന്നു, അവൻ മറ്റുള്ളവരെ നിലനിർത്തുന്നു, അവനെ കൊണ്ടാണ് പടപ്പുകളെല്ലാം ആരായാലും അവ നിലനിൽക്കുന്നത്. അപ്പൊ ഈ അർത്ഥമാണ് അൽ ഖയ്യൂമിനുള്ളത്. ഷേഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദ വ മിൻ ഔസാഫിഹിൽ ഖയ്യൂമു വൽ ഖയ്യൂമു ഫി ഔസാഫിഹി അംറാനി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അൽ ഖയ്യൂം എന്നതായ അള്ളാഹുവിന്റെ പേര്. അൽ ഖയ്യൂം എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന് വിശേഷിപ്പിക്കുന്നത്. എന്താ? ഇഹ്ദാഹുമൽ ഖയ്യൂമു ഖാമ ബിനഫ്സിഹി വൽ കൗനു ഖാമ ബിഹി ഹുമൽ അംറാനി, രണ്ടിലൊന്ന് അള്ളാഹു ഇതരരിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് ധന്യനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. രണ്ടാമത്തെ കാര്യം വൽ കൗനു ഖാമ ബിഹി ഹുമ അംറാനി, പ്രപഞ്ചം, ഈ ഉലകം അള്ളാഹുവിനെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വയം പര്യാപ്തനാണ്, പടപ്പുകളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നു, അള്ളാഹുവാണ് അവയെ നിലനിർത്തുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫൽ ഔവലു ഇസ്തിഗ്നാഉഹു അൻ ഗൈരിഹി വൽ ഫഖ്റു മിൻ കുല്ലിൻ ഇലൈഹി സാനി, രണ്ട് ആശയങ്ങളിൽ ഒന്ന് അറിയിക്കുന്നത് അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തതയാണ്, രണ്ടാമത്തേത് അറിയിക്കുന്നത് അള്ളാഹുവിനെ എല്ലാവർക്കും ആവശ്യമാണ്, അള്ളാഹുവിലേക്ക് എല്ലാവരും ആശ്രിതരാണ് എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിന് അൽ ഖയ്യൂം എന്ന പേരുണ്ട്, അതേപോലെ അള്ളാഹുവിന് അൽ ഹയ് എന്ന പേരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ തനിക്ക് ഈ രണ്ട് പേരുകൾ ഉള്ളതറിയിച്ചു. അൽ ഹൈ എന്ന പേര് വിശുദ്ധ ഖുർആനിൽ 5 തവണയും അൽ ഖയ്യൂം എന്ന പേര് വിശുദ്ധ ഖുർആനിൽ 3 തവണയും അള്ളാഹുവിന് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ 58-ാമത്തെ ആയത്ത് അതിൽ പറയുന്നത് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ നീ തവക്കുലാക്ക്. അപ്പൊ അവിടെ അലൽ ഹയ്യിൽ ലദീ ലായമൂത്ത്, മരിക്കാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനിൽ നീ തവക്കുലാക്കി ഭരമേൽപ്പിച്ച് നിന്റെ കാര്യങ്ങൾ അർപ്പിച്ച് നിന്നെ ഏൽപ്പിച്ച് നീ ജീവിക്ക് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. വസബ്ബിഹ് ബിഹംദിഹി, ആ അള്ളാഹുവിന്റെ സ്തുതി ചൊല്ലി അവനെ വാഴ്ത്തി പുകഴ്ത്തുക എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. വകഫ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ, അങ്ങനെയുള്ള അള്ളാഹു തന്റെ ദാസന്മാരുടെ കുറ്റങ്ങൾ സൂക്ഷ്മമായി അറിയുവാൻ അവൻ തന്നെ മതി. കാരണം എന്താ, അള്ളാഹുവിന്റെ ഹയാത്ത് സമ്പൂർണ്ണമാണ്, അതിന് മരണമല്ല, അതിന് മയക്കമോ ഉറക്കമോ ഇല്ല, പൂർണ്ണാർത്ഥത്തിലാണ് ഹയാത്ത്. നമുക്കൊക്കെ ഹയാത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളിൽ ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹയ്യാണ്. കാരണം എന്താ, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മയ്യത്തിൽ നിന്ന് അള്ളാഹു ഹയ്യിനെ കൊണ്ടുവരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ജീവനുള്ളവരൊക്കെ അഹ്യാ ആണ്. ജീവനുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഹയ് എന്ന് പറയാം. അള്ളാഹു പടപ്പുകളിൽ ചിലരെ കുറിച്ച് അൽ ഹയ് എന്ന് പറഞ്ഞു. ജീവനറ്റതിൽ നിന്ന് ജീവനുറ്റതിനെ, ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു, അതിനെ ഹയ് എന്നാ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഹയാത്തും അള്ളാഹുന്റെ ഹയാത്തും വ്യത്യാസമല്ലേ? അള്ളാഹുവിന്റേത് സമ്പൂർണാർത്ഥത്തിലുള്ള ഹയാത്താണ്. ആ ഹയാത്തിൽ അതിന് മുൻകടന്നൊരു ഇല്ലായ്മ ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഒരു മരണമോ നാശമോ വരാനില്ല. എന്നാൽ നമ്മളുടെ ഹയാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മ മുൻകടന്നു, ഈ ഹയാത്തിന് മരണം എന്ന ഒരു വിശേഷണം വരാനിരിക്കുന്നു. മാത്രമല്ല ഈ ഹയാത്തിൽ തന്നെയും ഉറക്കണ്ട്, മയക്കണ്ട്, ബോധക്ഷയുണ്ട്, പലവിധ ന്യൂനതകളും കുറവുകളും പടപ്പുകളുടെ ഹയാത്തിൽ വരും. എന്നാൽ പടച്ച റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഹയാത്ത് അത് സമ്പൂർണാർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ പടപ്പുകൾ എന്തൊക്കെ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായി അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും. അതാണ് വഖഫ ബിദുനൂബി ഇബാദിഹി, വഖഫ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ എന്ന് അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞത്. മറ്റൊരായത്ത് ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു فادعوه مخلصين له الدين الحمد لله رب العالمين. هو الحي, الله അവനാകുന്നു الحي. لا اله الا هو, അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. فادعوه, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആയിരക്കുക. مخلصين له الدين, കീഴ്വണക്കം അത് അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട്. الحمد لله റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ അടങ്കലും എന്നാണ് ഇവിടെ ഈ വചനത്തിൽ പറയുന്നത്. സൂറത്ത് ഗാഫിർ 65-ാമത്തെ ആയത്ത്. മറ്റൊരായത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഏതാണ് ആയത്ത്? ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ മുൻദിർ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ അമ്മമായ ആയത്തേതാണ്, മഹനീയമായ, ഏറ്റവും മഹനീയമായ ആയത്തേതാണ്? അപ്പോൾ അബുൽ മുൻദിർ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആലാ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിയത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ്. ഇതേപോലെ സൂറത്ത് ആലി ഇംറാന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവിടെയും അൽ ഹയ് എന്ന് പ്രയോഗിച്ചു. മുമ്പത്തെ ആയത്തിൽ അൽ ഹയ്യു അൽ ഖയ്യൂം, ഇവിടെയും അൽ ഹയ്യു അൽ ഖയ്യൂം. അതേപോലെ സൂറത്തു ത്വാഹയിൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമ എന്നാണ്. എന്താ വഅനത്തിൽ വുജൂഹ്? മുഴുവൻ മുഖങ്ങളും കീഴ്പ്പെടുകയും വിനയപ്പെടുകയും ചെയ്യും. ആർക്ക്? ലിൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിന് അന്ത്യനാളിൽ. വഖദ് ഖാബ മൻ ഹമല ദുൽമ, അന്യായവും അക്രമവും വഹിച്ചുകൊണ്ട് വന്നവൻ അവിടെ പരാജയപ്പെടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അവിടെ അൽ ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിനെ എല്ലാവരും കീഴ്പ്പെടും, വിനയപ്പെടും, അധീനപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ അഞ്ച് ആയത്തുകൾ, ഇതിൽ മൂന്ന് ആയത്തുകളിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളവ ചേർത്ത് പറഞ്ഞു, രണ്ട് വചനങ്ങളിൽ അൽ ഹയ്യ് എന്ന് മാത്രവും പറഞ്ഞു. ഈ നാമങ്ങൾ എന്ത് അർത്ഥമാക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിനാകുന്നു സമ്പൂർണാർത്ഥത്തിൽ ഹയാത്ത്, ജീവിതം എന്ന വിശേഷണമുള്ളത്. ഖയ്യൂം എന്ന് പറയുമ്പോൾ അള്ളാഹു സ്വയം പര്യാപ്തനാണ്, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, സൃഷ്ടികളിൽ നിന്ന് അവൻ ധന്യനാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത നിരാശ്രയൻ, പരാശ്രയമുക്തനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ഖയ്യൂം. മാത്രവുമല്ല, അൽ ഖയ്യൂമായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് പടപ്പുകളെല്ലാം, വാനങ്ങൾ, ഭൂമി, വാനങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവൻ സൃഷ്ടി ചരാചരങ്ങൾ. അവർ എത്ര വലിയവരായാലും എത്ര ഊക്കുള്ളവരായാലും എത്ര ശക്തന്മാരായാലും എല്ലാവരും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അവന്റെ മേൽനോട്ടത്തിലും അതേപോലെ തന്നെ അവന്റെ പിടുത്തത്തിലുമാകുന്നു. അള്ളാഹുവാകുന്നു എല്ലാത്തിനെയും പടച്ചത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെ അള്ളാഹു ഖയ്യൂമാകുന്നു. ഇതാണ് ഈ നാമങ്ങൾ അറിയിക്കുന്നത്. ഹദീസുകളിലും അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊരു ഹദീസാണ് നമ്മൾ ആയത്തുൽ കുർസിന്റെ മഹത്വത്തിൽ പറഞ്ഞതായ ഹദീസ്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഹദീസിൽ പറഞ്ഞ വർത്തമാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയോട് ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങളെ രാത്രി ബന്ദിയാക്കി തടഞ്ഞ നിങ്ങളുടെ ബന്ദി എന്താണ് ചെയ്തത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ബന്ദിയാക്കി പിടിച്ച വ്യക്തി സാമ അന്നഹു യുഅല്ലിമുനി കലിമാത്തി യംഫഉനി അല്ലാഹു ബിഹാ, ചില വചനങ്ങൾ എന്നെ പഠിപ്പിച്ചു, ആ വചനങ്ങൾ കൊണ്ട് അള്ളാഹു എനിക്ക് ഉപകാരം നൽകും എന്ന് പറഞ്ഞു, ഞാൻ എന്റെ ബന്ദിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. അദ്ദേഹം ഫിത്ർ സക്കാത്തിന് കാവലിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഫിത്ർ സക്കാത്ത് മോഷ്ടിക്കുവാൻ വേണ്ടി വന്ന ബന്ദിയെ അബൂ ഹുറൈറ പിടികൂടി. അങ്ങനെ ആ ബന്ദി അബൂ ഹുറൈറയ്ക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അപ്പൊ എന്താണ് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞത്, കാലലി, ഞാൻ ബന്ദിയാക്കി പിടിച്ച വ്യക്തി എന്നോട് പറഞ്ഞത്, ഇദാ ആവൈത ഇലാ ഫിറാശിക് ഫഖ്റ ആയത്തുൽ കുർസി മിൻ അവ്വലിഹാ ഹത്താ തഖ്തിം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ആദ്യാന്തം ഓതിയിട്ട് കിടക്കാൻ പറഞ്ഞു. വിരിപ്പിലേക്ക് അണഞ്ഞാൽ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു. എങ്കിൽ അന്തി മുഴുവനും ഉറങ്ങുന്ന സമയം മുഴുവനും അള്ളാഹുവിൽ നിന്നൊരു സംരക്ഷകൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഷെയ്ത്താൻ അടുക്കൂല പുലരുവോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖക് വഹുവ കദൂബ്, പറഞ്ഞ ആള് കള്ളനാണെങ്കിലും വ്യാജനാണെങ്കിലും സത്യമാണ് പറഞ്ഞത്. മൂന്ന് ദിവസം അബൂ ഹുറൈറ നിങ്ങൾ ആരോടാണ് സംവദിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ദാക ഷെയ്ത്താൻ, അത് ഷെയ്ത്താനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ റിവായത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ആദ്യം ഓതിയിട്ട് കിടക്കാം. അബൂ ഹുറൈറയുടെ ബന്ദി അബൂ ഹുറൈറയോട് പറഞ്ഞു, ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് എങ്കിൽ രാത്രി അല്ലാഹുവിൽ നിന്നുള്ളൊരു കാവൽ, സംരക്ഷകൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, പുലരുവോളം ഷെയ്ത്താൻ സമീപിക്കൂല എന്ന് പഠിപ്പിച്ചു എന്നാണ്. ഏതായാലും അൽ ഹയ്യുൽ ഖയ്യൂം എന്നീ രണ്ട് നാമങ്ങൾ വന്നിട്ടുള്ളത് മിക്ക വചനങ്ങളിലും ഒന്നിച്ചു ചേർന്നാണ്. ഈ നാമങ്ങൾ തേടുന്നതും അർത്ഥമാക്കുന്നതും എന്താ? അള്ളാഹുവിനാണ് സമ്പൂർണമായ ഹയാത്ത്, കാമിലുൽ ഹയാത്ത് അത് അള്ളാഹുവിനാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ നടത്തിപ്പിലുമാണ് എല്ലാം എല്ലാം എന്നുള്ളത്. ആ വിഷയം ഒന്നുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് ചില ചരിത്രങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രങ്ങൾ വിഷയങ്ങൾ നമ്മളുടെ മനസ്സിൽ പിടിപ്പിച്ചു നിർത്തും. ദുനിയാവിൽ അള്ളാഹുവിന്റെ പടപ്പുകൾ എത്ര ഊക്കുള്ളവരായാലും എത്ര കെൽപ്പുള്ളവരായാലും അവർക്കൊക്കെ മരണമുണ്ട്. അവരെല്ലാവരും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലും കീഴിലാണ്. അവരുടെ തീരുമാനങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അതൊരിക്കലും ഫലപ്പെടുകയോ വിലപ്പോവുകയോ ഇല്ല എന്നുള്ളതാണ്. ഖലീഫ ഹാറൂൻ അർ റഷീദ്, അബ്ബാസി ഖിലാഫത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഖലീഫയാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദിനെ കേൾക്കാത്തവരുണ്ടാവില്ല. അബ്ബാസി ഖുലഫാക്കളിൽ അബുൽ അബ്ബാസ് സഫാഹ്, അബു ജാഫറുൽ മൻസൂർ, ഹാദി, മഹ്ദി, പിന്നീട് വന്ന ഖലീഫയാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് വളരെ നിപുണനായ ശക്തനായ ഭരണാധികാരിയായിരുന്നു. അബ്ബാസികളുടെ ഖിലാഫത്ത് അനുസ്മരിച്ചാൽ ആദ്യം ഓർക്കുന്നത് ഈ ഹാറൂൺ റഷീദിനെ ആയിരിക്കും. എന്തുകൊണ്ട്? അബ്ബാസികളുടെ ഖിലാഫത്തിൽ നാഗരികതയുടെ ഭരണാധികാരിയായിട്ടാണ് ഹാറൂൺ റഷീദ് അറിയപ്പെടുന്നത്. ഒരു മഴക്കാർ ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിന് മുകളിലേക്ക് ഇങ്ങനെ വന്നാൽ ഹാറൂൺ റഷീദ് പറയുമെന്നാണ്, അന്തിരി അന്നാശി ഫഇന്ന ഖറാജകി സൗഫിയ തീനി. കാർമുകിലിനോട് പറയുന്നതാണ്, എവിടെ പോയിട്ടെങ്കിലും പെയ്തോ, നീ എവിടെ പെയ്ത് കൃഷി മുളച്ചാലും ഉൽപ്പന്നങ്ങൾ വന്നാലും അത് എന്റെ അടുക്കലേക്ക് വരുന്നതാണ്. പത്രം മാത്രം വികസിതമായ ഒരു രാഷ്ട്രത്തിന്റെ ഖലീഫയായിരുന്നു ഹാറൂൺ അർ റഷീദ്. പക്ഷെ ഹാറൂൺ റഷീദ് തൂസിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മെയ്യൂക്കോ സൈനിക ബലോ അധികാര വിദൂര പരിധിയോ പരിചാരകരോ സംരക്ഷകരോ കാവൽ ഭടന്മാരോ ഒന്നും അദ്ദേഹത്തിന് ഉപകരിച്ചില്ല. ദുനിയാവിലെ രാജാവ് മരണക്കിടക്കയിൽ സക്കറാത്തിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ സക്കറാത്തിന്റെ സമയത്തിലേക്ക് അടുക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സൈന്യത്തെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു, സൈന്യരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സൈന്യം ഒരുമിച്ച് കൂടി. അങ്ങനെ സൈന്യത്തിന് നേരെ തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കി ഹാറൂൺ റഷീദ് ആകാശത്തിലേക്ക് നോക്കി കരയുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? യാ മൻ ലാ യസൂലു മുൽക്കുഹു ഇർഹൻ മൻ സാല മുൽക്കുഹു. അധികാരം നീങ്ങിപ്പോകാത്തവനെ, അധികാരം നീങ്ങിപ്പോയവനോട് കരുണ കാണിക്കണമേ എന്നാണ്. ഹാറൂൺ റഷീദ് പ്രജകൾക്ക് വാത്സല്യമുള്ള ഭരണാധികാരിയായിരുന്നു, പ്രജകളോട് വാത്സല്യമുള്ള ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാറൂൺ റഷീദിന്റെ ഈ വർത്തമാനത്തിൽ അന്ന് നാട് തേങ്ങി എന്നാണ് ചരിത്രം. എന്താ ഇവിടെ ഹാറൂൺ റഷീദ് പറയുന്നത്? ഒരിക്കലും അധികാരം നീങ്ങിപ്പോകാത്തവനെ, അധികാരം നീങ്ങിപ്പോയവനോട് നീ കരുണ കാണിക്കണമേ എന്നാണ്. അപ്പൊ ഈ ദുനിയാവിൽ എത്ര കായിക ബലവും ആയുധബലവും ആൾബലവും ഉണ്ടെങ്കിലും അവരുടെയൊന്നും ഹയാത്ത് അത് ശാശ്വതമല്ല, അത് സമ്പൂർണ്ണമല്ല. പിന്നെയോ, അത് ന്യൂനമാണ്, കുറവുള്ളതാണ്. അതിന് മരണം, നാശം, ഇല്ലായ്മ എന്നുള്ള വിശേഷണങ്ങളുണ്ട് എന്നുള്ളതാണ്. തികഞ്ഞ് കഴിഞ്ഞില്ല. ഹാറൂൺ റഷീദിന്റെ ചരിത്രം കുറെ പാഠങ്ങൾ സമ്മാനിക്കുന്ന ചരിത്രമാണ്. ഹാറൂൺ റഷീദിന് 14 മക്കളുണ്ട്. അതിൽ ആദ്യത്തെ മകൻ അമീൻ, രണ്ടാമത്തെ മകൻ മഅ്മൂൻ, പിന്നെ മുഅ്തമിൻ നാലാമത്തേത് അൽ മുഅ്തസിം ബില്ലാ. ഹാറൂൺ റഷീദിന്റെ അമീൻ മമൂൻ അതേപോലെ മുഅ്തമിൻ തുടങ്ങിയ മക്കൾ ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ച അറബി സ്ത്രീകളിലുണ്ടായ ഭാര്യമാരിലുണ്ടായ കുട്ടികളാണ്. മുഅ്തസിം ബില്ലാ അനറബി ഭാര്യയിലാണ്, തുർക്കിയിൽ നിന്ന് അയാൾ ഒരു ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ച സ്ത്രീയിലാണ് മുഅ്തസിം ബില്ല കുട്ടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹാറൂൺ റഷീദിന്റെ തീരുമാനം ഒരിക്കലും മുഅ്തസിം ബില്ലക്ക് ഭരണം കിട്ടരുത് എന്നാണ്, തന്റെ മരണശേഷം ഭരണം ഒരിക്കലും മുഅ്തസിം ബില്ലക്ക് വരരുത് എന്നാണ്. എന്താണ് ഹാറൂൺ റഷീദ് ചെയ്തത്? അന്നത്തെ പ്രമാണിമാരെയും മുഖ്യന്മാരെയും കൊട്ടാര വിദൂഷകന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കരാറുണ്ടാക്കി, ഒരു തീർപ്പ്, തീരുമാനം. ആ തീർപ്പിൽ എഴുതി അമീൻ ആദ്യത്തെ ഭരണാധികാരി എന്റെ മരണശേഷം മൂത്ത മകൻ, പിന്നെ മഹ്മൂൻ, പിന്നീട് മൂത്തമൻ. ഭരണം ആർക്ക് കൊടുക്കാൻ പാടില്ല? മുഅ്തസിം ബില്ലക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇത് ഹാറൂൺ റഷീദ് എഴുതി കഅബയിൽ തൂക്കി. എന്തിനാ കഅബയിൽ തൂക്കിയത്? ആ അത് രാജകീയമായ തീരുമാനമാണ്, ഒരിക്കലും എതിര് പ്രവർത്തിക്കാൻ പാടില്ലാത്ത തീരുമാനമാണ് എന്ന നിലക്കാണ് ഹാറൂൺ റഷീദ് അമ്മണി അന്ന് അപ്പണി ചെയ്തത്. ഹാറൂൺ റഷീദ് മരിച്ചു, തൂസിൽ വെച്ച് മരിച്ചു. വസീയത്ത് ചെയ്തതുപോലെ പിന്നീടത്തെ ഭരണാധികാരി ഹാറൂൺ റഷീദിന്റെ മക്കളാണ്. ആദ്യത്തെ ഭരണാധികാരി അല്ല അമീൻ വന്ന്, അമീൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കെ മഹ്മൂൻ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചില വടംവലികൾ നടത്തി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു താഹിർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ചതിയിലൂടെ അമീനെ വധിച്ചു, അമീൻ മരിച്ചു. അപ്പൊ പിന്നെ രണ്ടാമത്തെ ഭരണാധികാരി സ്വാഭാവികമായിട്ട് മഹ്മൂനാണ്, മഹ്മൂൻ ഭരണാധികാരിയായി. മഹ്മൂൻ കുറെ കാലം ഭരണം നടത്തി. മഹ്മൂൻ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ മൂന്നാമത്തെ ഹാറൂൺ റഷീദിന്റെ വസീയത്ത്, ഇനി ഭരണാധികാരിയുടെ മൂത്തമ്മനാണ്, ആ മൂത്തമ്മൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു. മഹ്മൂൻ പിന്നീട് മരിച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഒരു പ്രാർത്ഥനയെ തുടർന്നാണ് മഹ്മൂന്റെ ഭരണം. കാരണം മഹ്മൂൻ ബിദഅവി കക്ഷികൾക്ക് രാഷ്ട്രീയ ബലം നൽകിയിരുന്ന ഒരു ദുഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ പീഡിപ്പിക്കുക, മഹത്തുക്കളെ അടിച്ചും ഒതുക്കിയും അവരുടെ ജീവൻ ഹനിക്കും വിധം പ്രഹരിക്കുക, ഇതായിരുന്നു ഹാറൂൺ മഹ്മൂന്റെ ജോലി. ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ വളരെ മോശമായ രീതിയിലാണ് ഇമാം ഈ മഹ്മൂൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ മഹ്മൂന്റെ മരണം രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും. ഏതായാലും മഹ്മൂനും മരിച്ചു. അടുത്ത ഭരണാധികാരി ആര്? അടുത്ത ഭരണാധികാരി ഹാറൂൺ റഷീദ്. ആർക്കാണ് ഭരണം കൊടുക്കരുത് എന്ന് എഴുതി തീർപ്പാക്കി കഅബയിൽ കെട്ടി തൂക്കിയത്? ആ മുഅ്തസിം ബില്ലയാണ് അടുത്ത ഭരണാധികാരി. മുഅ്തസിം ബില്ലയുടെ കയ്യിൽ ഭരണം വന്നു. മുഅ്തസിം ബില്ല ഭരിച്ചു എന്ന് മാത്രമല്ല, എങ്ങനെ ഭരിച്ചു? അബ്ബാസികളുടെ ഖിലാഫത്തിൽ, അബ്ബാസികളുടെ ഖിലാഫത്തിൽ മുഅ്തസിം ബില്ലക്ക് ശേഷം മുഅ്തസിം ബില്ലയുടെ മക്കളോ പേരമക്കളോ അല്ലാതെ മറ്റൊരു ഭരണാധികാരി വന്നിട്ടില്ല എന്നുള്ളതാണ് അധികാരത്തിൽ. അമീന്റെ മക്കളുണ്ട്, പേരമക്കളുണ്ട്, മഹ്മൂന്റെ മക്കളുണ്ട്, പേരമക്കളുണ്ട്. അവർക്കൊന്നും ഭരണത്തിന്റെ ഏഴരികത്തിൽ എത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, മുഅ്തസിം ബില്ല ഭരിച്ചു 8 വർഷവും 8 മാസവും 8 ദിവസവും മുഅ്തസിം ബില്ലന്റെ ഭരണം. മുഅ്തസിം ബില്ലന്റെ മരണത്തിന് ശേഷം മുഅ്തസിം ബില്ലയുടെ മക്കളാണ് ഭരണം നടത്തിയത്. അബ്ബാസികളുടെ ഖിലാഫത്ത് എത്ര വർഷങ്ങൾ നീണ്ടുനിന്നിട്ടുണ്ട് പിൽക്കാലത്ത്? 7th നൂറ്റാണ്ടിന്റെ പകുതി വരെ അബ്ബാസികളുടെ ഖിലാഫത്ത് നിലനിന്നിട്ടുണ്ട്. ആ നീണ്ട കാലയളവിലൊക്കെ ഭരണം നിന്നത് ആരിൽ മാത്രമാണ്? മുഅ്തസിം ബില്ലന്റെ മക്കളിലാണ്. മുഅ്തസിം ബില്ല തന്നെയും 8 വർഷം 8 മാസം 8 ദിവസം. മുഅ്തസിം ബില്ലനെ ചരിത്രത്തിൽ പറയപ്പെടുന്നത് അൽ മുസമ്മിൻ എന്നാണ്. എന്താ മുസമ്മിൻ എന്ന് പറഞ്ഞാൽ? 8 എന്ന എണ്ണസംഖ്യ മുഅ്തസിം ബില്ലയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുസമ്മിൻ എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ട്? ഹാറൂൺ റഷീദിന്റെ 14 മക്കളിൽ 8th മകനാണ് മുഅ്തസിം ബില്ല. അബ്ബാസി ഖുലഫാക്കളിൽ എട്ടാമനാണ് മുഅ്തസിം ബില്ലാ. അബ്ബാസി ഖുലഫാക്കളിൽ എട്ടാമൻ എന്ന് പറഞ്ഞാൽ അബുൽ അബ്ബാസ് സഫാഹ്, അബു ജാഫർ മൻസൂർ, പിന്നെ ഹാദി, മഹ്ദി, അമീൻ, മഅ്മൂൻ, പിന്നെ അല്ല സഫാഹ്, മൻസൂർ, ഹാദി, മഹ്ദി, ഹാറൂൺ റഷീദ്, പിന്നെ അമീൻ, മഅ്മൂൻ, മുഅ്തസിം ബില്ലാ എട്ടാമനാണ്. അപ്പൊ ഹാറൂൺ റഷീദിന്റെ എട്ടാമത്തെ മകൻ, അബ്ബാസി ഖുലഫാക്കളിൽ എട്ടാമൻ ഈ മുഅ്തസിം ബില്ലക്ക് എട്ട് ആൺമക്കളാണ്, എട്ട് പെൺമക്കളുമാണ്. നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് അയാൾ മരിക്കുന്നത്. ഭരണകാലം എട്ട് വർഷവും എട്ട് മാസവും എട്ട് ദിവസവുമാണ്. റബീഉൽ അവൽ 22-നാണ് അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നത് അയാൾ മരിക്കുമ്പോൾ റബീഉൽ തികയുവാൻ എട്ട് ദിവസമാണ്. ഇങ്ങനെ എട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത കൊണ്ടാണ് അൽ മുസമ്മിൻ എന്ന മുഅ്തസിം ബില്ലക്ക് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അൽ മുഅ്തസിം ബില്ല എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെ ഒരിക്കലും ഭരണത്തിൽ എത്തിക്കരുത് എന്ന് വാപ്പാന്റെ തീരുമാനം. കാരണം ഉമ്മ അനറബിയാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അൽ ഖയ്യൂം. ദുനിയാവിലെ ഭരണാധികാരികൾ എത്ര കയ്യൂക്കും മെയ്യൂക്കും ഉള്ളവരാണെങ്കിലും, ആൾബലവും ആയുധബലവും ഉള്ളവരാണെങ്കിലും, അവരൊന്നും കയ്യൂമല്ല. അവർക്ക് ആലങ്കാരികമായി രാജാക്കന്മാർ എന്ന് പറയാം, അധിപന്മാർ എന്ന് പറയാം. പക്ഷേ അവരും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനും മേൽക്കോയ്മക്കും വിധേയരാണ്. എല്ലാവരെയും അടക്കി വാഴുന്നവനും ഭരിക്കുന്നവനുമാണ് അൽ ഖയ്യൂമായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അൽ മുഅ്തസിം ബില്ല ഇതിൽ മറ്റൊരു ഉദാഹരണം. എന്താ അൽ മുഅ്തസിം ബില്ലന്റെ പ്രത്യേകത? അൽ മുഅ്തസിം ബില്ല വളരെയധികം ശാരീരികമായി കെൽപ്പുള്ള, ബോഡി ഫിറ്റായ ഭരണാധികാരിയാണ്. ഈ പിന്നെ ഭരണാധികാരികളുടെ ചരിത്രത്തിലാണ് മുഅ്തസിം ബില്ലക്ക് നാല് ഭാര്യമാരും 150-ഓളം അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ്. വളരെ കെൽപ്പുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അയാൾ മസിലിങ്ങനെ പിടിച്ചിട്ട് കത്തി ഓട്ടാൻ പറയുന്നതാണ്. മസിലിൽ നമ്മൾ ടയർമ വരക്കും പോലെ ആയിരുന്നു എന്നാണ്. അത്ര ഊക്കാൻ കാല് അയാളുടേത് നിലത്ത് ബന്ധിക്കും, കാല് നിലത്ത് ബന്ധിക്കും മുഅ്തസിം ബില്ലന്റെ. എന്നിട്ട് കുതിരയെ മുന്നിലൂടെ നടത്തിക്കും. ആ കുതിര മുന്നിലൂടെ പോയി തീർന്നതിന് മുമ്പ് ഈ കാല് ബന്ധിച്ചത് മുഅ്തസിം ബില്ല ചാടി പൊട്ടിക്കും. എന്നിട്ട് കുതിരയെ എടുത്തു ചാടുന്നതാണ്. അത്ര കെൽപ്പായിരുന്നു മുഅ്തസിം ബില്ലക്ക്. അങ്ങനെ കെൽപ്പുള്ള, ശാരീരികമായി ബോഡി ഫിറ്റുള്ള, ബലമുള്ള മുഅ്തസിം ബില്ല 48-ാമത്തെ വയസ്സിൽ യൗവനത്തിന്റെ നിറവിൽ, പൗരുഷത്തിന്റെ ചുറുചുറുക്കിൽ മരണക്കട്ടിൽ കിടക്കുക. അപ്പൊ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇന്ന് എന്താണ്. പണ്ഡിതന്മാർ പറയാണ് തമൂതുല്യവും നിങ്ങളെ മരണമാണ്. അപ്പൊ ചോദിക്കണം അമൂതുല്യവും ഞാൻ ഇന്ന് മരിക്കുമോ? അപ്പൊ പറയണ മരിക്കും, നിങ്ങളുടെ രോഗം അങ്ങനെയാണ്. കട്ടിൽ നിന്നിറങ്ങി മുഅ്തസിം ബില്ല നിലത്ത് കിടന്ന്, നിലത്ത് കിടന്നിട്ട് കരയാണ്. വല്ലാഹി ലൗ കുൻതു അദ്രി അന്നനി അമൂതു ഫീ ശബാബി മാ ലഹൗതു അൻ ദിക്രില്ലാഹി സാ. എന്താ മുഅ്തസിം ബില്ല പറഞ്ഞത്? എന്റെ യൗവനത്തിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു സമയമെങ്കിലും അള്ളാഹു സ്മരിക്കുന്നതിൽ നിന്നെ തൊട്ട് ഞാൻ വ്യാപൃതനാകുമായിരുന്നില്ല, പടച്ചോനെ ഓർക്കാതിരിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അണ്ട എത്ര മെയ്യൂക്കുള്ള വ്യക്തിയാണ്. മരണദൂതൻ വന്ന് കവാടം മുട്ടിയപ്പോൾ മരണത്തിന് കീഴ്പ്പെടേണ്ട, മരണദൂതന് ഉത്തരമേകേണ്ടതായ സ്ഥിതി വിശേഷം അതാണ്. ഈ മെയ്യൂക്കുള്ള, കയ്യൂക്കുള്ള ഭരണാധികാരിക്കുണ്ടായത്. അപ്പൊ ആരാണ് അൽ ഹയ്യ്? ആരാണ് അൽ ഖയ്യൂം? മേലായ റബ്ബ് സുബ്ഹാനഹു വതആല മാത്രമാണ് അൽ ഹയ്യുൽ ഖയ്യൂം. കവി പറഞ്ഞില്ലേ, അയ്ന മൻ സാദു വശാദു വബനൗ ഹലകൽ കുല്ലു വലം തുഗ്നിൽ കുലൽ അയ്ന അർബാബുൽ ഹിജാ വ അഹ്ലുന്നുഹാ أين أهل العلم والقوم الأول؟ أين نمرود وكنعان ومن ملك الأرض وولى وعزل؟ كتب الموت على الخلق فكم فل من جيش وأفنى من دول. എന്താ കവി പറഞ്ഞത്? ഐനമൻ സാധു വശാദു, അമ്പര ചുംബികളും കോട്ടക്കൊത്തളങ്ങളും കെട്ടി ഉയർത്തിയവർ നിർമ്മിച്ചവർ അവരൊക്കെ എവിടെ പോയി? ഹലകൽ കുൽ വലം തുഗ്നി അൽ കുലൽ, കോട്ടക്കൊത്തളങ്ങളും അമ്പര ചുംബികളും ഉപകാരപ്പെടാതെ എല്ലാവരും മരണപ്പെടുകയുണ്ടായി. ഐന അർബാബുൽ ഹിജാവ അഹ്ലുൻ നുഹ, ബുദ്ധിരാക്ഷസന്മാരെവിടെ? തലച്ചോറിന്റെ ഉടമകൾ എവിടെ? أين أهل العلم والقوم الأول؟ പണ്ഡിതന്മാർ എവിടെ? പൂർവജനസമൂഹങ്ങൾ എവിടെ? أين نمرود وكنعان ومن ملك الأرض وولى وعزل؟ കൻആൻ എവിടെ? നമ്രൂദ് എവിടെ? ഭൂമിയെ ഉടമപ്പെടുത്തുകയും അധികാരാരോഹണം നടത്തുകയും അധികാരത്തിൽ നിറക്കുകയും ചെയ്ത കുറെ ആളുകളുണ്ട്, അവരൊക്കെ എവിടെ? കുതിബൽ മൗത്ത് അലൽ ഖൽഖി ഫകം, എല്ലാവരുടെയും മേൽ മരണം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഫക്കം ഫല്ല മിൻ ജൈഷിൻ വ അഫ്നാ മിൻ ദുവൽ, എത്ര സൈന്യങ്ങളാണ് ശിഥിലമായത്, എത്ര രാഷ്ട്രങ്ങളാണ് നാമാവശേഷങ്ങളായത്, എല്ലാവർക്കും മരണം വിധിച്ചു, മരിച്ചു, നശിച്ചു. മരണമില്ലാതെ, നാശമില്ലാതെ, സമ്പൂർണമായ ഹയാത്തിൽ ശേഷിക്കുന്നത് അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അമവികളുടെ ഖിലാഫത്തിൽ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, എത്ര ശക്തനായ പ്രധാനിയായ ഭരണാധികാരിയാണ്. അമവികൾ, അവരിൽ രണ്ടു കൂട്ടരാണ് ഭരണം നടത്തിയത്, ഒന്ന് സുഫിയാനികളും മറ്റൊന്ന് മർവാനികളും. സുഫിയാനികൾ എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാന്റെ മക്കൾ, മുആവിയ, യസീദ് ഇബ്നു മുആവിയ, മുആവിയ സാനി, ഇവരാണ് അമവി ഖിലാഫത്തിൽ ആദ്യ ഭരണാധികാരികൾ. അവർ അബൂ സുഫിയാന്റെ മക്കളായതുകൊണ്ട് അവരെക്കുറിച്ച് സുഫിയാനികൾ എന്ന് പറയും. പിന്നീട് മർവാൻ ഇബ്നുൽ ഹക്കമാണ് വന്നത്. ഈ മർവാൻ ഇബ്നുൽ ഹക്കം അവരുടെ പിതൃപരമ്പര ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു പിതൃപരമ്പരയല്ല, അമവികളാണെങ്കിലും അവർക്ക് മർവാനികൾ എന്ന് പറയാം. മർവാന്റെ മക്കളാണ് പിന്നീട് വന്നത്, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, പിന്നെ അബ്ദുൽ മലിക്കിന്റെ മക്കൾ വലീദ്, ഹിഷാം, യസീദ്, സുലൈമാൻ തുടങ്ങിയവർ. അപ്പൊ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഒരു നാഴികക്കല്ലാണ് അമവികളുടെ ഖിലാഫത്തിൽ. ഈ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മരിക്കണ സമയത്ത് കൊട്ടാരത്തിൽ മുബരക്കെടുത്തിക്ക്, അപ്പോഴാണ് വളരെ ഹൃദ്യസുന്ദരമായ വരികൾ പാടി ഒരു അലക്കുകാരൻ അലക്കണത്. അലക്കുകാരൻ അലക്കുകയാണ്, അയാൾക്കറിയില്ല കൊട്ടാരത്തിൽ എന്താണ് ഭരണാധികാരിയുടെ ഹാല് എന്താണ് ഇതൊന്നും അയാൾക്കറിയില്ല. അയാൾക്കാരുടെ ഡ്യൂട്ടിയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ അയാൾ അലക്കുന്നത് എങ്ങനെയാണ്? നല്ല പാട്ട് പാടിയിട്ട് അലക്കുകയാണ്. ഈ സമയം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പറയാണ്, യാ ലൈതനി കുന്തു ഹസ്സാലൻ, ഞാനൊരു അലക്കുകാരനായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. യാ ലൈതനി മാ അറഫ്തുൽ ഹയാ, ജീവിതം ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. യാ ലൈതനി മാ തവല്ലൈതുൽ ഖിലാഫ, ഭരണാധികാരം ഞാൻ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് പറയുന്നത്. അബ്ദുൽ മലിക്കിന്റെ മരണവേളയിൽ അബ്ദുൽ മലിക് അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിച്ചത് താബിഈങ്ങളുടെ സയ്യിദായ നേതാവായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കിൽ പറയപ്പെട്ടു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് എന്ന ഇമാമിനോട് അബ്ദുൽ മലിക് മരിക്കാൻ കിടക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ എന്താ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ ജഅലഹും യഫിറൂന ഇലൈനാ വഖ്തൽ മൗത്ത് വലാ നഫിറു ഇലൈഹി, മരണവേളയിൽ ഈ ഭരണാധികാരികളെ നമ്മളുടെ അടുക്കലേക്ക് ഓടി വരുന്നവരാക്കിയ അള്ളാഹു അവന് സർവസ്തുതിയും, മരണവേളയിൽ നമ്മൾ അവരുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്നില്ലല്ലോ എന്നാ പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? മരണവേളയിൽ ഒരാളും എനിക്ക് ഭരണം കിട്ടിയെങ്കിൽ, അധികാരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കണില്ല. എന്നാൽ അധികാരം കിട്ടിയവരും ഭരണം കിട്ടിയവരും മരണവേളയിൽ എന്താ ആഗ്രഹിക്കുന്നത്? ഞാനൊരു ജീവിതം അറിയാത്ത, അധികാരം കിട്ടാത്ത ഒരലക്കുകാരനെ പോലെയെങ്കിൽ ആയെങ്കിൽ എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഭരിച്ചു, ഭരണം കിട്ടി, അതുകൊണ്ട് കയ്യാളി. എന്തൊക്കെ കയ്യാളി? കുതികാൽ വെട്ടും, വാറലും, ഒതുക്കലും ഇങ്ങനെ പലതുമാണ്. മനസ്സിലായില്ലേ? ഇവിടെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന അമവി ഖിലാഫത്തിലെ അറിയപ്പെട്ട ഭരണാധികാരിയുടെ ജീവിതാന്ത്യമാണ് നമ്മളിവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. മരണം അദ്ദേഹത്തെ തേടി വന്നു. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനും തീരുമാനത്തിനും അയാൾ വിധേയനായി, പരലോകയാത്രയിലായി. അപ്പൊ ആരാണ് അൽ ഹൈ, ആരാണ് അൽ ഖയ്യൂം? ഇതാണ് നമ്മൾ സഹോദരന്മാരെ ഇവിടെ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു അൽ ഹയ്യുൽ ഖയ്യൂം, പൂർണ്ണമായ ഹയാത്തുള്ളവൻ, സ്വയം നിലനിൽക്കുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും നയിക്കുന്നവനും. നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളിൽ നിന്ന് ചില പ്രാർത്ഥനകൾ, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദുആ എന്ന നാമങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നത്? സുനൻ അബീ ദാവൂദിൽ ഇമാം അബൂ ദാവൂദ് ബിലാൽ ഇബ്നു യസാർ, യസാർ ഇബ്നു സൈദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കേട്ടതായി ബിലാൽ ഇബ്നു യസാർ തന്റെ വല്യാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സൈദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി غفر له وان كان فر من الزحف. من قال വല്ലവരും പ്രാർത്ഥിച്ചാൽ, എന്ത് പ്രാർത്ഥിച്ചാൽ? അസ്തഗ്ഫിറു അല്ലാഹ الذي لا اله الا هو الحي القيوم واتوب اليه. ഇത് വല്ലവരും പ്രാർത്ഥിച്ചാൽ غفر له, അവന്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. وان كان فر من الزحف, അവൻ യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി. യുദ്ധമുഖത്ത് നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ഉറപ്പായാൽ, ഇരു സൈന്യങ്ങൾ അന്യോന്യം കണ്ടുമുട്ടിയാൽ ജിഹാദിൽ ഒരിക്കലും യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടുള്ളതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചതാണ്, വൻപാപാണ്. അപ്പൊ വൻപാപമായ യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ള കുറ്റം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്നൊരാൾ ദുആ ചെയ്താൽ അയാളുടെ പാപം പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്ര എളുപ്പ, അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു അൽ ഹയ്യാകുന്നു അൽ ഖയ്യൂമാകുന്നു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം എല്ലാം നയിക്കുന്നവൻ. അങ്ങനെയുള്ള അൽ ഹയ്യുൽ ഖയ്യൂമായ ആരാധനക്കർഹനായ അള്ളാഹുവോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു. വ അതൂബു ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് തോബ ചെയ്ത് മടങ്ങുന്നു. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ഒരു ദുആ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു നമ്മൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി. ഇതേപോലെ അനസ് റളിയല്ലാഹു തആല എന്ന് പറയാം, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജാലിസൻ ഫിൽ ഹലഖ, ഒരു ഹലഖയിൽ സദസ്സിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഞാൻ ഇരിക്കുകയാണ്. വറജുലുൻ ഖായിമു യുസല്ലി, അപ്പോൾ ഒരു മനുഷ്യൻ നിന്ന് നമസ്കരിക്കുന്നു. ഫലമ്മ റക സജദ വതശഹദ, അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചപ്പോ റുക്കൂ ചെയ്ത് സുജൂദ് ചെയ്ത് തശഹൂദ് ചെയ്ത് അദ്ദേഹം ദുആ ചെയ്തു. എന്താ ദുആയിൽ അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻതൽ ഹന്നാനുൽ മന്നാൻ ബദീഉ സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യാം. യാ ഖയ്യാം എന്നും പറയും, യാ ഖയ്യൂം എന്നും പറയും. ചില റിവായത്തുകളിൽ യാ ഖയ്യൂം എന്നാണുള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഇതാണ് അദ്ദേഹം തേടിയത്. എന്താ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഞാനിതാ നിന്നോട് തേടുന്നു, യാചിക്കുന്നു. ബി അന്നലക്കൽ ഹംദ്, നിനക്കാകുന്നു സ്തുതികൾ മുഴുവനും. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹന്നാനുൽ മന്നാൻ, നീ ദയാലുവാണ്, ദയാപരനാണ്, നീ അനുഗ്രഹം ചൊരിയുന്നവനാണ്. ബദീഉ സമാവാതി വൽ അർളി, വാനങ്ങളെയും ഭൂമിയെയും ഇല്ലായ്മയിൽ നിന്ന് മുൻമാതൃകയില്ലാതെ പടച്ചവനാണ്. യാദൽ ജലാലി വലി ഇക്രാം, മഹത്വവും ആദരവും ഉടയവനായ അള്ളാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായവനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അള്ളാഹുവെ ഞാനിതാ നിന്നോട് യാചിക്കുന്നു, തേടുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. എന്താ തിരുനബി പറഞ്ഞത് ആ സന്ദർഭത്തിൽ? ആ തദ്റൂന ബിമാദ, ഈ ദുആ ചെയ്തപ്പോ ഈ ദുആ അയാൾ എന്തുകൊണ്ട് ദുആ ചെയ്തു എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുക്കും അള്ളാഹുവിന്റെ റസൂലിനും നന്നായിട്ട് അറിയാം. ഫഖാൽ, അപ്പൊ തിരുനബി പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി ലഖദ് ദഅ ബിസ്മിഹിൽ അദീം അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ് വഇദാ സുഇല ബിഹി ആത. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുന്ന, അള്ളാഹുവിനോട് ദുആ ഇരുന്നാൽ അള്ളാഹു ഉത്തരമേകുന്ന, ഇസ്മുൽ അദീം കൊണ്ടാകുന്നു അയാൾ ദുആ ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു ദുആ അത് വളരെ ശ്രേഷ്ഠമായ ദുആയാണ്, മഹനീയമായ ദുആയാണ് എന്നാണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതേപോലെ മറ്റൊരു തിരുമൊഴി അനസ് റളിയല്ലാഹു തആല അനു തന്നെ പറഞ്ഞത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യാണ്. ഹസൻ എന്ന വിശേഷണം ഈ ഹദീസിനുണ്ട്. കാന ഇദാ ഹസബഹു അംറുൻ ഖാല യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഒരു പ്രശ്നം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലട്ടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം അത് പ്രശ്നമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഹയ്യും ഖയ്യൂമായ അല്ലാഹുവേ ബിറഹ്മതിക് നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി, അസ്തഗീസ് ഞാൻ സഹായാർത്ഥന നടത്തുന്നു, ഞാൻ നിന്നോട് സഹായം തേടുന്നു. കണ്ട, എളുപ്പമുള്ള വചന, പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളതാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക് അസ്തഗീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ് ഇമാം ഹാകിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിലെന്താ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ നസല ബിഹി ഹമ്മുൻ ഔ ഗമ്മുൻ, ഒരു മനപ്രയാസം മനോദുഃഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായാൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെന്നാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം, ഈ പേരുകളുടെ മഹത്വം കൂടിയാണ് ഇത് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, മനപ്രയാസമുണ്ടായാൽ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക് അസ്തഗീസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇറക്കുമായിരുന്നു. പുത്രി ഫാത്തിമയെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയൊരു വസീയത്തുണ്ട്. ആ വസീയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട, നമ്മളുടെ കീഴ്ഘടകങ്ങളിൽ നമ്മൾ ഉണ്ടാക്കേണ്ട, അവർക്ക് നമ്മൾ പകരേണ്ട ഒരു വസീയത്ത് കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ വസീയത്ത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, മാ യംനഉകി അൻ തസ്മഈ മാ ഉസീകി ബി. ഫാത്തിമ, നിങ്ങളെ ഞാൻ വസീയത്ത് ചെയ്യുന്നത് കേൾക്കുവാൻ നിങ്ങൾക്ക് എന്താ തടസ്സം, തടസ്സമുണ്ടോ? അതായത് നിങ്ങൾക്ക് ഞാനൊരു വസീയത്ത് നൽകാൻ അത് ഉൾക്കൊള്ളാൻ വല്ല തടസ്സവുമുണ്ടോ എന്ന് ചോദിക്കാൻ. അതെന്തിനാ ചോദിക്കണത്? വാപ്പ പറഞ്ഞത് മകൾ കേൾക്കാത്തതുകൊണ്ടല്ല, പിന്നെയോ ചോദിക്കുന്നത് ചോദ്യ രൂപത്തിൽ അവതരണം അതെന്ത് ചെയ്യും, കൂടുതൽ ഹൃദയസ്പൃക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളോട് ചോദിക്കുന്നത് മകൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ഉമ്മത്തികൾക്ക് മൊത്തത്തിലാണ്. അപ്പോൾ ഒരു വിഷയാവതരണത്തിൽ അതൊരു ചോദ്യ രൂപത്തിലാകുമ്പോൾ അത് മനസ്സിൽ തറച്ച് അവിടെ നിൽക്കും ഉമ്മത്തികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾക്ക് നൽകിയ വസീയത്ത്? അൻ തഖൂലി ഇദാ അസ്ബഹതി വഇദാ അംസൈത്, മകളെ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ നിങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഇതാണ് പറയേണ്ടത്. രാവിലെയും പറയണം, വൈകുന്നേരവും പറയണം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവേ, ബിറഹ്മതിക് അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് അതിനെ മുൻനിർത്തി ഞാൻ സഹായം തേടുന്നു. അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹ്, എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് നന്നാക്കി തരേണമേ. എന്റെ കാര്യങ്ങൾ എല്ലാം, ചെറുത് വലുത്, അടുത്തത് അകന്നത്, തെളിഞ്ഞത് ഒളിഞ്ഞത്, പ്രകടമായത് നിഗൂഢമായത്, കടുത്തത് കനം കുറഞ്ഞ്, ഇങ്ങനെ പ്രശ്നങ്ങൾ കുറയണം. അസ്ലിഹ്ലി ശൈനീകുല്ല, എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫതൈൻ, വലാ തകിൽനി ഇലാ നഫ്സി, എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. തർഫതൈൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരം, അതൊരു സെക്കൻഡ് സമയം കൂടിയില്ല, ആ സമയം പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ, നീ എന്നെ ഏറ്റെടുക്കണമേ, എന്റെ കാര്യങ്ങൾ മുഴുവൻ നീ നന്നാക്കണമേ. ഹയ്യും ഖയ്യൂമായവനെ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി ഞാൻ ഇതാ നിന്നോട് സഹായാർത്ഥന നടത്തുന്നു. ഇതാണ് ദുആ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്രി ഫാത്തിമയെ വിളിച്ച് അവരോട് ഉപദേശിക്കണം, വസീയത്ത് ചെയ്യണം. രാവിലെയും വൈകുന്നേരം പറയാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം എത്ര സുന്ദരവും ഭാസുരവുമായിരുന്നു ഈ ദുനിയാവിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫലിദത്തുൽ കബ്, കരളിന്റെ കഷ്ണമായിരുന്നു ഫാത്തിമ. സ്വഭാവത്തിലും ശാരീരിക ആകാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്ത വ്യക്തിയായിരുന്നു ഈ ദുനിയാവിൽ ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്ന സമയത്ത് മകൾ ഫാത്തിമയെ വിളിച്ചിട്ട് പറയാണ്, വാപ്പന്ന് മരിക്കുകയാണ്. അപ്പൊ മകൾക്ക് വളരെ വേദനയും കരച്ചിലുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ച് പറയാണ്, ഉപ്പ ഇന്ന് മരണപ്പെട്ടാൽ നബി കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഉപ്പയോട് വന്നു ചേരുന്നത്, ഉപ്പയോട് വന്നു ചേരുന്നത് എവിടെ? ആ അൽമലഉൽ ആലയിലാണ്. വാനങ്ങൾക്കുപരിയിൽ നബിമാരുടെ എല്ലാം ആത്മാക്കളെത്തിയ അത്യുന്നതങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തുന്നത്. അവിടേക്ക് നബി കുടുംബത്തിൽ നിന്ന് ആദ്യമായി വന്നു ചേരുന്നത് മകളെ നീ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ ആ സമയത്ത് സക്കറാത്തിന്റെ ഹാലിൽ ഫാത്തിമ ചിരിച്ചത്, സന്തോഷിച്ചത്. മനസ്സിലായോ? ജീവിതം ഭാസുരമാകുവാൻ, നല്ല ഒരു ഭാവി പിറക്കുവാൻ പരലോക യാത്ര അത് സുന്ദരമാകുവാൻ നമ്മൾ ഇത്തരം സുന്നത്തുകളെ പ്രാവർത്തികമാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പറയാൻ പറഞ്ഞത്, വൈകുന്നേരം പറയാൻ പറഞ്ഞത്. നമുക്കൊക്കെ രാവിലെ ഉണ്ടായി, നമുക്കൊക്കെ വൈകുന്നേരം ഉണ്ടായി. ഇന്ന് രാവിലെ ധാരാ ചൊല്ലിയത്, വൈകുന്നേരം ധാരാ ചൊല്ലിയത്, ഓരോരുത്തരും തങ്ങളോട് ചോദിക്കും. ഇത് കൃത്യമാക്കുവാൻ രാവിലെ സമയം കാണണം, അതേപോലെ വൈകുന്നേരവും സമയം കാണണം. മറ്റൊരു ചര്യ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. എന്താ? ഇബ്നു അബ്ബാസ് പറയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ ലക അസ്ലംത വബിക ആമൻത വഅലൈക തവക്കൽത വഇലൈക അനബ്ത വബിക ഖാസംത. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യു അല്ലദി ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുള്ള, ഇസ്തിയാദത്ത് നടത്താറുള്ള, അഭയത്തേട്ടം നടത്താറുള്ള ദുആയാണ്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ലക അസ്ലംത, അല്ലാഹുവെ നിനക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. വബിക ആമൻത, നിന്നെ ഞാൻ വിശ്വസിച്ച് അംഗീകരിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽത, നിന്റെ മേൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബ്ത, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. വബിക ഖാസംത, നിന്റെ വിഷയത്തിൽ ഞാൻ തർക്കത്തിൽ ഏർപ്പെട്ടു, നിന്നെ പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ നിന്റെ ദീനിനെ സഹായിക്കുവാൻ ഞാൻ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അഊദു ബിഇസ്സതിക, നിന്റെ പ്രതാപം ഇസ്സത്ത് അതിനെ മുൻനിർത്തി ഞാൻ അഭയം തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനകർഹനായി മറ്റാരുമില്ല. എന്തിനെ തൊട്ടാ അഭയം തേടുന്നത്? അൻ തുദില്ലനി, നീ എന്നെ വഴിതെറ്റിക്കുന്നതിനെ തൊട്ട്. അല്ലാഹു എന്നെ വഴിതെറ്റിക്കുന്നതിനെ തൊട്ട് അല്ലാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. അൻതൽ ഹയ്യു അല്ലദി ലാ യമൂത്ത്, നീയാകുന്നു അൽ ഹയ്. എങ്ങനെയുള്ള ഹൈ? മരണമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുള്ള ഹൈ, അവനാകുന്നു നീ. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നുകൾ മുഴുവനും ഇൻസുകൾ മനുഷ്യർ മുഴുവനും യമൂത്തൂൻ മരിക്കുന്നവരാകുന്നു. അപ്പൊ ജിന്നുകളെല്ലാം അവർക്ക് മരണമുണ്ട്, ഇൻസുകളെല്ലാം അവർക്കൊക്കെ മരണമുണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക് കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്, ജിന്നുകൾ മരിക്കും, ഇൻസുകൾ മരിക്കും. മരിക്കാതെ സമ്പൂർണമായ ഹയാത്തിൽ എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവൻ അവൻ അല്ലാഹുവാണ്, അൽ ഹൈ. അവൻ സ്വയം പര്യാപ്തനാണ്. എല്ലാ പടപ്പുകളും അവനിലേക്ക് ആശ്രിതരാണ്. അവനാകുന്നു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. അങ്ങനെയുള്ള അൽ ഹൈ അൽ ഖയ്യൂം ആയ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ദുആ ഇരക്കുവാൻ, അവനോട് രക്ഷാതേട്ടം നടത്തുവാൻ, അവനോട് അഭയം തേട്ടം നടത്തുവാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതായ ദുആവചനങ്ങളാണ് സഹോദരന്മാരെ നമ്മളിവിടെ ഈ ഒരു നാമത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് മനസ്സിലാക്കിയത്. നമ്മൾ ഇവ പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുക എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മറ്റൊരു നാമം ഇൻഷാ അള്ളാഹ് ഇവിടെ നമ്മുടെ സംസാര വിഷയവും ചർച്ചാ വിഷയവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ തൗഫീഖിലേക്ക് നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമ്മുടെ ഈ ഒരു വേദിയെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഈ ഒരു പുണ്യത്തിന്റെ വേദിയിൽ അള്ളാഹു നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ അവന്റെ ജന്നത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു പ്രീതിപ്പെടുന്നവരായിരിക്കെ ഒരു മടക്കയാത്ര കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മളെത്തിപ്പെടുന്ന കബറിടങ്ങളെ അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കബറുകളിൽ നിന്ന് നബിമാരുടെ കൂട്ടത്തിലേക്ക് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.